പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, സുവിശേഷങ്ങളിലെ യേശുവിനെ കണ്ടെത്താനുള്ള ഒരു ശ്രമമാണ് ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നമ്മൾ നടത്തുന്നത്. എങ്ങനെയാണ് യേശുവിനെക്കുറിച്ച് അറിയുക? എന്തു രേഖകളാണ് നമുക്ക് യേശുവിനെക്കുറിച്ച് അറിയാനായിട്ട് ലഭ്യമായിട്ടുള്ളത്? അതും AD 1 നൂറ്റാണ്ടിൽ നിന്ന്. യേശുവിൻ്റെ സമകാലികർ യേശുവിനെക്കുറിച്ച് പറയുകയും യേശുവിനെക്കുറിച്ച് എഴുതി വയ്ക്കുകയും ചെയ്ത രേഖകൾ എന്തെങ്കിലും ഉണ്ടോ? ഇതായിരുന്നു നമ്മളുടെ അന്വേഷണ വിഷയം. യേശുവിൻ്റെ ശിഷ്യന്മാർ ക്രിസ്ത്യാനികളെന്നറിയപ്പെട്ടു. അവരുടെ പ്രമുഖ നേതാക്കന്മാർ അപ്പസ്തോലന്മാരെന്നും. ഈ ക്രിസ്ത്യാനികളുടെ സാക്ഷ്യങ്ങളാണ് പുതിയ നിയമമായി നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. ബൈബിളിൻ്റെ ഒരു ഭാഗം പുതിയ നിയമം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. യേശുവിൻ്റെ ജീവിതവും പ്രബോധനങ്ങളും യേശുവിൻ്റെ സന്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന 4 ഗ്രന്ഥങ്ങൾ സുവിശേഷങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളെ, അത് ജെറൂസലമിൽ ആരംഭിച്ച സുവിശേഷ പ്രഘോഷണം റോമിലെത്തുന്നവരെയുള്ള പ്രവർത്തനങ്ങളെ ചിത്രീകരിക്കുന്ന അപ്പസ്തോല പ്രവർത്തനങ്ങൾ, പിന്നെ ക്രൈസ്തവ സഭ വിവിധ സാഹചര്യങ്ങളിൽ നേരിട്ട പ്രതിസന്ധികളെ പരിഹരിക്കാൻ, പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാൻ അപ്പസ്തോലന്മാരെഴുതിയ ലേഖനങ്ങൾ, അവസാനമായി സഭയെക്കുറിച്ചും ഈ ലോകത്തെക്കുറിച്ചും പൊതുവായ ചില വിവരങ്ങൾ അവതരിപ്പിക്കുന്ന വെളിപാട് പുസ്തകം, ഇങ്ങനെ 27 ചെറിയ ഗ്രന്ഥങ്ങളാണ് പുതിയ നിയമം എന്ന പേരിൽ അറിയപ്പെടുന്നത്. യേശുവിനെക്കുറിച്ച് അറിയാൻ ആധികാരികമായി നമുക്ക് ലഭിച്ചിരിക്കുന്ന രേഖകൾ അവ തന്നെയാണ് താനും. ഇതെല്ലാം ക്രിസ്ത്യാനികളുടെ വിശ്വാസം പ്രകടമാക്കുന്ന രേഖകളാണ്. ക്രിസ്ത്യാനികളുടേതല്ലാതെ മറ്റെന്തെങ്കിലും സമകാലിക രേഖകൾ ലഭ്യമാണോ? അല്ല എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. യഹൂദരുടെയോ റോമക്കാരുടെയോ ഔദ്യോഗിക രേഖകളിലൊന്നും നസറത്തിൽ നിന്നുള്ള യേശുവിനെക്കുറിച്ച് പ്രതിപാദനമൊന്നും തന്നെ ഇല്ല എന്ന് പൊതുവെ കരുതപ്പെടാറുണ്ട്. അതിന് കാരണവുമുണ്ട്. യഹൂദരെ സംബന്ധിച്ചിടത്തോളം നസറത്തിലെ ജോസഫിൻ്റെ മകനായ യേശു ഒരു അപകടകാരിയായിരുന്നു, ഒരു വ്യാജ പ്രവാചകനായിരുന്നു. സ്വയം ദൈവമെന്നും ദൈവപുത്രനെന്നും വിശേഷിപ്പിക്കുക വഴി ദൈവദൂഷണം, ദൈവദ്രോഹ കുറ്റം ചുമത്തപ്പെട്ടവനാണ്. അങ്ങനെ യഹൂദരുടെ ഔദ്യോഗിക കോടതിയായ സാൻഹെദ്രിൻ ദൈവദൂഷകൻ എന്ന കുറ്റം വിധിച്ച് മരണശിക്ഷ വിധിച്ച് ഒഴിവാക്കിയവനാണ് യേശു. ആ യേശുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു സമൂഹമുണ്ടായ യഹൂദരുടെയിൽ തന്നെ, അത് യഹൂദ സമൂഹത്തിന് തന്നെ ഒരു ഭീഷണിയായി ഉയരുകയും ചെയ്തു. ഇങ്ങനൊരു വ്യക്തിയെക്കുറിച്ച് ഔദ്യോഗികമായ രേഖകൾ സൂക്ഷിക്കുക അവർക്ക് ഒട്ടും സ്വീകാര്യമായിരുന്നിരിക്കാൻ സാധ്യതയില്ല. ആ ഓർമ്മ തന്നെ ഇല്ലായ്മ ചെയ്യാനായിരിക്കും അവർ ആദ്യമായും അധികമായും ആഗ്രഹിക്കുക. അതുകൊണ്ട് യേശുക്രിസ്തുവിനെക്കുറിച്ച്, അവൻ്റെ ജീവിതത്തെക്കുറിച്ചോ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ആധികാരികമായ രേഖകൾ എഴുതി സൂക്ഷിക്കുക ഒരാവശ്യമായി യഹൂദർ കരുതിയില്ല എങ്കിൽ അത് തികച്ചും ന്യായവും യുക്തവുമാണ്. യഹൂദരുടെ ഔദ്യോഗിക രേഖകളെക്കുറിച്ച് അത്രയും. റോമക്കാരെ സംബന്ധിച്ചും ഏതാണ്ട് ഇതുപോലെയാണ് സംഗതികളുടെ അവസ്ഥാവിശേഷം. റോമൻ സാമ്രാജ്യത്തിൻ്റെ കിഴക്കു ഭാഗത്ത് സിറിയൻ പ്രവിശ്യയിലെ കലാപകലുഷിതമായ ഒരു പ്രദേശമായിരുന്നു പലസ്തീന. BC 63 പോംബെ എന്ന കോൺസുൾ ആ പ്രദേശം കീഴടക്കി റോമാ സാമ്രാജ്യത്തോട് ചേർത്തു. പക്ഷേ അന്നു മുതൽ റോമിനെതിരെയുള്ള കലാപങ്ങൾ നിരന്തരം അരങ്ങേറുന്ന ഒരു വേദിയായിരുന്നു പലസ്തീന. പലസ്തീനയിൽ കലാപകാരികൾ, വിപ്ലവകാരികൾ ഒരുപാട് വന്നു. കാരണം ഒരു വിദേശ മേൽക്കോയ്മയ്ക്കും സ്വയം കീഴടങ്ങാൻ സന്നദ്ധതയില്ലാത്ത ഒരു സമൂഹമായിരുന്നു യഹൂദരുടേത്. അനേകായിരം പേരെ റോമക്കാർ തടവിലാക്കുകയും നാടുകടത്തുകയും കുരിശിത്തറച്ച് കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കലാപകാരുടെ വരികളുടെ വിളനിലമെന്ന് പറയാവുന്ന ഒരു പ്രദേശമായിരുന്നു യേശു വളർന്ന ഗലീലി പ്രദേശം. അവിടെ തന്നെ അനേകം പേരെ റോമിനെതിരെ കലാപമുയർത്തിയതിൻ്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയും കുരിശിത്തറച്ച് കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അനേകായിരങ്ങൾ കൊല്ലപ്പെട്ട കൂട്ടത്തിൽ നസറത്തിൽ നിന്നുള്ള ഒരു തച്ചനുമുണ്ടായിരുന്നു യേശു എന്ന പേരിൽ. അവനെ അത്ര തന്നെ പ്രാധാന്യമുള്ളവനായി റോമൻ രേഖകൾ, ഔദ്യോഗിക വൃത്തങ്ങൾ കണക്കാക്കിയില്ല എങ്കിൽ അതിലും അസ്വാഭാവികമായ ഒന്നുമില്ല. അതുകൊണ്ട് ഔദ്യോഗിക രേഖകളിൽ യേശുവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നില്ല എങ്കിൽ അതുകൊണ്ട് യേശു എന്ന വ്യക്തി ജീവിച്ചിരുന്നില്ല എന്നോ, യേശുവിനെക്കുറിച്ച് സുവിശേഷങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണെന്നോ വരുന്നില്ല. അതേസമയം ഔദ്യോഗിക രേഖകളും, അത് റോമക്കാരുടേതാവട്ടെ യഹൂദരുടേതാവട്ടെ, യേശുവിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല എന്നത് പൂർണ്ണമായും സത്യമല്ലതാണ്. കാരണം ചില ഗ്രന്ഥങ്ങളിലെങ്കിലും ഔദ്യോഗിക രേഖകളിലെങ്കിലും യേശുവിനെക്കുറിച്ച് ചില പരാമർശങ്ങളുണ്ട്. യഹൂദരുടെ ഇടയിൽ ഏറ്റവും പ്രചാരത്തിലിരുന്ന ഒന്നാണ് ജോസേഫുസിൻ്റെ ചരിത്രം. അദ്ദേഹം ഒരു യഹൂദനായിരുന്നു. റോമക്കാർക്കെതിരെയുള്ള കലാപം 66 പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിൻ്റെ ഒരു നേതാവായിരുന്നു ജോസേഫുസ്. ഗലീലയിലെ പ്രദേശത്തെ യഹൂദ നേതാക്കന്മാർ, യഹൂദ പടയാളികളെ ഓർഗനൈസ് ചെയ്യാനായി ഒരുമിച്ച് കൂട്ടി റോമിനെതിരെ യുദ്ധം ചെയ്യാനായിട്ട് നിയുക്തനായ ഒരു സൈനിക നേതാവായിരുന്നു ജോസേഫുസ്. പക്ഷേ യുദ്ധം പരാജയപ്പെടുന്നു മനസ്സിലായ സാഹചര്യത്തിൽ, ഗലീലയിൽ അദ്ദേഹം തടവിലാകുമെന്ന് തോന്നിയ സാഹചര്യത്തിൽ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയും പല തന്ത്രങ്ങളിലൂടെ റോമിൻ്റെ ഒരു അനുയായിയും അനുഭാവിയുമായി മാറുകയും ചെയ്തു ജോസേഫുസ്. റോമൻ സൈന്യാധിപനായ വെസ്പാസിയാൻ ജെറൂസലത്തിന് ഉപരോധം ഏർപ്പെടുത്തി 69. അത് റോമിൽ വലിയ കലാപങ്ങൾ നടക്കുന്ന കാലഘട്ടമായിരുന്നു. ഒന്നിനു പുറകെ ഒന്നായി രാജാക്കന്മാർ കൊല്ലപ്പെട്ട സാഹചര്യങ്ങൾ. ആ കലാപകലുഷിതമായ സാഹചര്യത്തിൽ ജോസേഫുസ് പ്രവചനം നടത്തി വെസ്പാസിയാൻ അടുത്ത ചക്രവർത്തിയാകും റോമിൽ. അത് സംഭവിക്കുകയും ചെയ്തു. 69 തന്നെ വെസ്പാസിയാൻ റോമൻ ചക്രവർത്തിയായി അവരോധിക്കപ്പെട്ടു. 70 വെസ്പാസിയാൻ്റെ മകൻ ടൈറ്റസ് ജെറൂസലമിന് എതിരെയുള്ള ഉപരോധം പൂർത്തിയാക്കി ജെറൂസലം കീഴടക്കി. അനേകായിരം യഹൂദർ കൊല്ലപ്പെട്ടു. അതിൽ കൂടുതൽ ആളുകൾ അടിമകളായി റോമാ സാമ്രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും അടിമച്ചന്തകളിൽ ലേലം ചെയ്യാനായി കൊണ്ടുപോകപ്പെട്ടു. ഈ സാഹചര്യത്തിൽ ജോസേഫുസ് റോമിലേക്ക് ക്ഷണിക്കപ്പെട്ടു. വെസ്പാസിയാനെ രാജാവായി മുൻകൂട്ടി പ്രവചിച്ച ജോസേഫുസിന് ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ പ്രവേശനം ലഭിച്ചു, അംഗീകാരം ലഭിച്ചു, ചക്രവർത്തിയുടെ സുഹൃത്തായി പരിഗണിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ റോമിൽ അംഗീകാരം ലഭിച്ച് റോമക്കാരിലൊരുവനായി മാറാൻ ആഗ്രഹിച്ച ജോസേഫുസ് ചക്രവർത്തിയുടെ ബഹുമാനാർത്ഥം ഫ്ലാവിയൂസ് എന്ന ചക്രവർത്തിയുടെ കുടുംബ പേരും സ്വീകരിച്ചു. അങ്ങനെ ഫ്ലാവിയൂസ് ജോസേഫുസ് എന്ന പേര് നിലവിൽ വന്നു. റോമക്കാരുടെ മുമ്പിൽ യഹൂദരുടെ ചരിത്രം അവതരിപ്പിക്കുകയും യഹൂദർ എല്ലാം കൊണ്ടും മാന്യമായൊരു ജനതയാണെന്നും ചില പ്രത്യേക സാഹചര്യങ്ങളാണ് അവരെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചതെന്നും റോമക്കാരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാൻ വേണ്ടി ജോസേഫുസ് 2 വലിയ ഗ്രന്ഥങ്ങൾ രചിച്ചു. ആദ്യത്തേത് ജൂവിഷ് ആൻറ്റിക്വിറ്റീസ് എന്ന് പറയും, യഹൂദരുടെ പുരാണ മാഹാത്മ്യങ്ങൾ. രണ്ടാമത്തേത് യഹൂദ യുദ്ധമാണ്. ആദ്യത്തേത് യഹൂദ ചരിത്രം മുഴുവനായി അവലോകനം ചെയ്യുമ്പോൾ രണ്ടാമത്തേത് റോമക്കാർക്ക് എതിരെയുള്ള യുദ്ധവും അതിൻ്റെ അവസാനവുമാണ് രേഖപ്പെടുത്തുന്നത്. ഈ പുസ്തകങ്ങളിൽ വളരെ ചുരുക്കമായ ചില പരാമർശങ്ങളുണ്ട് യേശു ക്രിസ്തുവിനെക്കുറിച്ച്. അതാണ് നമുക്ക് പ്രധാനമായും ശ്രദ്ധേയമായിരിക്കുന്നത്. ജോസേഫുസിൻ്റെ പുസ്തകങ്ങൾ വീണ്ടും വീണ്ടും പകർത്തിയെഴുതിയ ക്രിസ്ത്യാനികൾ ചില ഭാഗങ്ങളിലൊക്കെ തങ്ങളുടേതായ വിശ്വാസം കൂട്ടിച്ചേർത്തിട്ടുണ്ട് എന്ന ഒരു ആരോപണമുണ്ട്. പ്രത്യേകിച്ചും സ്ലാവോണിക് ഭാഷയിലുള്ള ജൂവിഷ് വാർ എന്ന ഗ്രന്ഥത്തിൽ യേശുവിനെക്കുറിച്ച് വളരെ മനോഹരമായി ചിത്രീകരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ ജോസേഫുസിൻ്റെ തൂലികയിൽ നിന്ന് വന്നതാവാൻ വഴിയില്ല എന്ന് ഗ്രന്ഥകാരന്മാർ കരുതുന്നു. പക്ഷേ സംശയത്തിന് ഒട്ടും അവസരം കൊടുക്കാത്ത ഒരു രേഖയുണ്ട്, ഫ്ലാവിയൂസ് ജോസേഫുസിൻ്റെ ആൻറ്റിക്വിറ്റീസ്, അത് ജൂവിഷ് ആൻറ്റിക്വിറ്റീസ് എന്ന ഗ്രന്ഥത്തിൽ 20:9-1 ഇപ്രകാരം നമ്മൾ കാണും. ഫെസ്തുസ് മരിച്ചിട്ട് നാളുകളേറെയായി. ഫെസ്തുസ് പലസ്തീനായിലെ റോമൻ ഡെലഗേറ്റായിരുന്നു. അൽബീനസ് ഇനിയും എത്തിച്ചേർന്നിരുന്നില്ല. അതിനാൽ അയാൾ, അതായത് പ്രധാന പുരോഹിതൻ അനാനസ്, ന്യായാധിപന്മാരുടെ സംഘം വിളിച്ചുകൂട്ടി. സംഘത്തിന് മുമ്പിൽ ക്രിസ്തു എന്നറിയപ്പെടുന്ന യേശുവിൻ്റെ സഹോദരൻ യാക്കോബിനെയും മറ്റു ചിലരെയും കൊണ്ടുവന്നു. അവർക്കെതിരെ നിയമലംഘന കുറ്റം ആരോപിച്ച് അവരെ കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിച്ചു. ഇവിടെ ശ്രദ്ധേയമായത് 62 ഒരു സംഭവമാണ്. 62 യേശുവിൻ്റെ സഹോദരൻ എന്നറിയപ്പെടുന്ന യാക്കോബിനെ കല്ലെറിഞ്ഞു കൊന്ന കഥയാണ് വിവരിക്കുക. അതിന് ജോസേഫുസ് കൊടുക്കുന്ന വിശദീകരണം ഇതാണ്: ന്യായാധിപ സംഘത്തിന് മുമ്പിൽ കൊണ്ടുവന്ന യാക്കോബിന് നൽകുന്ന വിശേഷണം, ക്രിസ്തു എന്നറിയപ്പെടുന്ന യേശുവിൻ്റെ സഹോദരൻ. AD 62 യേശു ക്രിസ്തു എന്നൊരാളിനെക്കുറിച്ച് പലസ്തീനായിൽ സംസാരമുണ്ടായിരുന്നുവെന്നും ആ യേശു ക്രിസ്തുവിൻ്റെ സഹോദരൻ ഇവിടെ കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടുവെന്നും യോസെഫോസ് സാക്ഷിക്കുകയാണ്. ക്രിസ്തു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന യേശുവിനെക്കുറിച്ച് യോസെഫോസ് യഹൂദരുടെ പാരമ്പര്യം എന്ന ഗ്രന്ഥത്തിൽ നേരത്തെ പറഞ്ഞു വച്ചിരുന്നു. 18:3 ഇപ്രകാരം ഒരു പരാമർശമുണ്ട്. അക്കാലത്ത്, അതായത് പീലാത്തോസിൻ്റെ ഭരണകാലത്ത്, യേശു എന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തെ മനുഷ്യനെന്ന് വിളിക്കുന്നത് ഉചിതമാണോ എന്ന് തന്നെ സംശയിക്കണം. കാരണം അത്രയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, സന്തോഷത്തോടെ സത്യം സ്വീകരിക്കുന്നവരുടെ ഗുരുനാഥനായിരുന്നു അദ്ദേഹം. വളരെയേറെ യഹൂദരും വിജാതീയരും അദ്ദേഹത്തിൻ്റെ അനുയായികളായി. അദ്ദേഹമായിരുന്നു ക്രിസ്തു. എന്നാൽ നേതാക്കന്മാരുടെ പ്രേരണയ്ക്ക് വഴങ്ങി പീലാത്തോസ് അദ്ദേഹത്തെ കുരിശിത്തറച്ച് കൊല്ലാൻ വിധിച്ചു. എങ്കിലും അദ്ദേഹത്തെ ആദ്യം അനുഗമിച്ചവർ അദ്ദേഹത്തെ ഉപേക്ഷിച്ചില്ല. കാരണം അദ്ദേഹം 3 ഉയർത്തു. അവർ പ്രത്യക്ഷീഭവിച്ചു. ഇതുപോലെ മറ്റനേകം കാര്യങ്ങളും പ്രവാചകന്മാർ അദ്ദേഹത്തെപ്പറ്റി മുൻകൂട്ടി അറിയിച്ചിരുന്നു. ക്രിസ്ത്യാനികളെന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. ഇതാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് യോസെഫോസ് പറയുന്ന വിശദ വിവരങ്ങൾ. ഇത് ജൂയിഷ് ആൻറ്റിക്വിറ്റീസ് എന്ന പുസ്തകത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തു എന്നറിയപ്പെട്ടിരുന്നുവെന്നും പലസ്തീനാൽ ജീവിച്ചിരുന്നുവെന്നും അദ്ദേഹത്തെ സാൻഹെദ്രിൻ സംഘം വിധിച്ചു, റോമക്കാർ വധിച്ചു, പക്ഷേ അവൻ ഉയർത്തെഴുന്നേറ്റു. ഇത്രയും കാര്യങ്ങൾ യഹൂദ ചരിത്രകാരനായ യോസെഫോസിൻ്റെ ഗ്രന്ഥത്തിൽ കാണും. യോസെഫോസിൻ്റെ ഗ്രന്ഥത്തിൽ മാത്രമല്ല, റോമക്കാരുടെ ഔദ്യോഗിക രേഖകളിലും യേശുവിനെക്കുറിച്ച് ചില പരാമർശങ്ങളുണ്ട് എന്ന് ശ്രദ്ധേയമാണ്. നമ്മൾ റോമൻ രേഖകളെക്കുറിച്ച് പറയുമ്പോൾ രണ്ടു തരത്തിലുള്ള രേഖകൾ റോമക്കാർ സൂക്ഷിക്കാറുണ്ടായിരുന്നു എന്ന് ഓർക്കുക. ഒന്ന് ആക്ത സെനാത്തൂസ് എന്ന് പറയും, റോമൻ സെനറ്റിൻ്റെ ചെയ്തികളെക്കുറിച്ചുള്ള വിവരണങ്ങൾ. രണ്ടാമത്തേത് കൊമെൻറ്റാരി പ്രിൻസിപ്പീസ് എന്ന് പറഞ്ഞാൽ റോമൻ ചക്രവർത്തിക്ക് പ്രാദേശിക ഗവർണർമാരും ലെഗേറ്റുമാരും ഒക്കെ അയക്കുന്ന രേഖകൾ, അതിന് കൊടുക്കുന്ന മറുപടികൾ. ഇപ്പോൾ റോമൻ സെനറ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരണത്തിൽ യേശുവിനെക്കുറിച്ച് യാതൊരു പരാമർശവുമില്ല, ഉണ്ടാകാൻ സാധ്യതയുമില്ല. അതേസമയം പ്രവിശ്യകളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളിൽ ചിലതെങ്കിലും യേശുവിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതിലൊന്ന് പ്ലിനി ദ യങ്ങർ എന്നറിയപ്പെടുന്ന ഏഷ്യ മൈനറിലെ ലെഗേറ്റിൻ്റെ ഒരു രേഖയാണ്. ട്രാജൻ ചക്രവർത്തിക്ക് അദ്ദേഹം AD 112 അയച്ച ഒരു കത്തിൽ ക്രിസ്ത്യാനികളെക്കുറിച്ച് പരാമർശമുണ്ട്. എന്താണ് ചെയ്യേണ്ടത് എന്ന് ഉപദേശം ആരായുകയാണ് പ്ലിനിയുടെ ലക്ഷ്യം. ക്രിസ്ത്യാനികൾ ഈ പ്രദേശത്ത് വളരെയേറെ ഉണ്ടെന്നും അവർ അക്രമകാരികളല്ലെങ്കിലും അവരുടെ സാന്നിധ്യം സമൂഹത്തിന് പലതരത്തിലും ദോഷകരമായി ബാധിക്കുന്നുവെന്നും പ്ലിനി പറഞ്ഞു വയ്ക്കുന്നു. അവർ ഈ സമൂഹത്തിൽ പ്രചാരം സിദ്ധിച്ചതോടുകൂടി അമ്പലങ്ങൾ പലതും ശൂന്യമാകുന്നു, ബലിയർപ്പിക്കാൻ ആളുകൾ ഇല്ലാണ്ടാകുന്നു, ബലിയർപ്പിച്ച മൃഗങ്ങളുടെ മാംസം ചന്തയിൽ വിൽപ്പനയ്ക്ക് വന്നിട്ട് വാങ്ങാൻ സാധിക്കുന്നില്ല. അങ്ങനെ ക്ഷേത്രങ്ങളും ബലിയർപ്പണങ്ങളും എല്ലാം അവഗണിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ക്രിസ്ത്യാനികളോട് എന്ത് ചെയ്യണം? ഈ ക്രിസ്ത്യാനികളാവട്ടെ, ഒരു നേതാവിൽ നിന്ന് ആണ് അറിയപ്പെടുന്നത്, ക്രിസ്തു എന്ന ഒരു നേതാവിനെ ആരാധിക്കുന്നവരാണവർ. അപ്പോൾ യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള പരാമർശം AD 112 ഒരു റോമൻ ലെഗേറ്റിൻ്റെ കത്തിൽ വ്യക്തമായി വരുന്നുണ്ട്. പക്ഷേ 112 മുമ്പ് രേഖകളൊന്നുമില്ലേ? റോമിൻ്റെ രേഖകൾ ഔദ്യോഗിക ചരിത്രം എഴുതിയ അനൽസ് ഓഫ് റോം എന്ന് പറഞ്ഞ ഗ്രന്ഥം എഴുതിയ ടാസിറ്റസ് ചരിത്രകാരൻ, അദ്ദേഹം 116 ചരിത്രം എഴുതുന്നത്. ടാസിറ്റസിൻ്റെ ചരിത്രത്തിൽ നീറോയെക്കുറിച്ചുള്ള പരാമർശത്തിൽ വളരെ വ്യക്തമായൊരു സൂചന ഉണ്ട്. നീറോയെക്കുറിച്ചുള്ള പരാമർശം ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്. അനൽസ് ഓഫ് റോം 15:43 നീറോയെക്കുറിച്ച് ഇപ്രകാരം പറയും. നീറോയുടെ കാലത്തുണ്ടായ റോമിലെ അഗ്നിബാധയെക്കുറിച്ച് പരാമർശിക്കുമ്പോഴാണ് ഇപ്രകാരം ഒരു വാക്യം വരുന്നത്. മനുഷ്യൻ്റെ കഴിവുകളോ ചക്രവർത്തിയുടെ ഔദാര്യമോ ദൈവങ്ങളുടെ പ്രീതിയോ റോമിലെ അഗ്നിബാധ മനുഷ്യൻ്റെ പ്രവൃത്തിയാണെന്ന് ധാരണയെ തിരുത്താൻ പര്യാപ്തമായില്ല. താനാണ് റോമിന് തീവച്ചത് എന്ന പൊതുധാരണ തിരുത്താനായി നീറോ ബലിയാടുകളെ കണ്ടുപിടിച്ചു. അധർമ്മികളെന്ന് കുപ്രസിദ്ധിയാർജിച്ച ക്രിസ്ത്യാനികളെന്നറിയപ്പെടുന്ന ഒരു സമൂഹമായിരുന്നു ഈ ബലിയാടുകൾ. ടൈബീരിയസ് ചക്രവർത്തിയുടെ കാലത്ത് യൂദായുടെ ഗവർണറായ പോന്തിയോസ് പീലാത്തോസ് വധശിക്ഷ വിധിച്ച ഒരു ക്രിസ്തുവാണ് അവരുടെ പ്രണയതാവ്. നേതാവിൻ്റെ മരണം മൂലമുണ്ടായ താൽക്കാലിക പരാജയത്തിന് ശേഷം മാരകമായ അന്ധവിശ്വാസം കൂടുതൽ ശക്തമായി വീണ്ടും പ്രചരിച്ചു. യൂദയായിൽ മാത്രമല്ല, ലജ്ജാകരമായ സകല അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും വന്നടിയുന്ന ഈ തലസ്ഥാന നഗരിയിലും. യേശു ക്രിസ്തുവിനെക്കുറിച്ച് റോമൻ ചരിത്രകാരൻ പറഞ്ഞു വെക്കുന്നതാണ്, ടൈബീരിയസ് ചക്രവർത്തിയുടെ ഭരണകാലത്ത് യൂദായുടെ ഗവർണറായ പോന്തിയോസ് പീലാത്തോസ് വധശിക്ഷ വിധിച്ച ഒരു ക്രിസ്തുവാണ് അവരുടെ പ്രണയതാവ്. ഇത് അനിഷേധ്യമായ ഒരു ചരിത്രരേഖയാണ്. പോന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് യേശു ക്രിസ്തുവിനെ കുരിശി തറച്ചു കൊല്ലാനായിട്ട് വിധിച്ചു എന്നത്. ഇത് 112 രേഖയാണെങ്കിലും ഈ 112 ചരിത്രം എഴുതുന്ന ടാസിറ്റസിന് ഇവിടെ നിന്ന് കിട്ടിയ ഈ ഇൻഫർമേഷൻ എന്ന് ചോദിച്ചാൽ, ടാസിറ്റസിൻ്റെ ഒരു സുഹൃത്തായിരുന്ന പ്ലിനിയിൽ നിന്ന് കിട്ടിയതാണെന്നാണ് പൊതുവെ പറയുക. പ്ലിനി ദ എൽഡർ എന്ന് പറയും. ആദ്യം കണ്ട പ്ലിനി ദ യങ്ങറാണ്. പ്ലിനി ദ എൽഡർ ടൈറ്റസിൻ്റെ സൈന്യത്തിലുണ്ടായിരുന്ന വ്യക്തിയാണ്. ടൈറ്റസ് ജെറൂസലത്തിന് ഉപരോധം ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ പ്ലിനിയും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. അതായത് 70 ജെറൂസലമിൽ ഉണ്ടായിരുന്ന പ്ലിനിയിൽ നിന്നാണ് ടാസിറ്റസിന് ഈ ഇൻഫോർമേഷൻ കിട്ടുക. അങ്ങനെ പലസ്തീനായിൽ നിന്ന് കിട്ടിയ ഈ ഇൻഫോർമേഷൻ, ഈ അറിവ് ചരിത്രകാരൻ സൂക്ഷിച്ചു വച്ചിട്ടുമുണ്ട്. മറ്റൊരു ചരിത്രരേഖ സ്വെറ്റോണിയസ് എന്ന് പറയുന്ന ചരിത്രകാരൻ്റെയാണ്. റോമൻ ചക്രവർത്തിമാരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥത്തിൽ, ദ 12 സീസേഴ്സ് എന്ന ഗ്രന്ഥത്തിൽ 5:25 ഒരു വാക്യം ശ്രദ്ധേയമാണ്. ക്ലോഡിയസ് ചക്രവർത്തിയെക്കുറിച്ചാണ് പറയുന്നത്. ക്രെസ്തസ് റോമിലെ യഹൂദർക്കിടയിൽ തുടർച്ചയായ കലാപങ്ങൾ ഇളക്കിവിട്ടതിനാൽ ചക്രവർത്തി ക്ലോഡിയസ് അവരെയെല്ലാം റോമിൽ നിന്ന് നാടുകടത്തി. അത് 50 ക്രെസ്തസ് എന്നൊരാളിൻ്റെ പേരിൽ യഹൂദർക്കിടയിൽ കലാപങ്ങൾ ഉണ്ടായതിനാൽ യഹൂദരെ നാടുകടത്തി എന്ന് പറയുന്ന സ്വെറ്റോണിയസിന് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു ആരാണ് ഈ ക്രെസ്തസ് എന്ന്. യേശു ക്രിസ്തുവിനെക്കുറിച്ചാണ് താൻ പറയുന്നതെന്ന് ഒരുപക്ഷേ സ്വെറ്റോണിയസ് മനസ്സിലാക്കിയിരുന്നില്ല. ഇപ്പോൾ 50 എന്ന് പറയുന്ന യേശുവിൻ്റെ മരണത്തിന് ശേഷം വെറും 20 കഴിഞ്ഞ സാഹചര്യത്തിലാണ്. പലസ്തീനായിൽ കൊല്ലപ്പെട്ട യേശുവിൻ്റെ മരണത്തിന് ശേഷം 20 ആ പേരിൽ ഒരു സമൂഹം റോമിലുണ്ടാവുകയും ആ സമൂഹത്തിൻ്റെ പേരിൽ യഹൂദരുടെ പിളർപ്പുണ്ടാവുകയും യഹൂദരെയും ക്രൈസ്തവരെയും വേർതിരിച്ചറിയാതെ എല്ലാവരെയും നാടുകടത്തുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് ചരിത്രകാരൻ പറഞ്ഞു വെക്കുകയാണ്. ഇങ്ങനെ ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തു വെറും ഒരു മിഥ്യയല്ല, ഭാവനാ സൃഷ്ടിയുമല്ല. പലസ്തീനായിൽ ജീവിക്കുകയും ഒരു പ്രത്യേക സാഹചര്യത്തിൽ റോമക്കാരാൽ കൊല്ലപ്പെടുകയും ചെയ്ത വ്യക്തിയാണ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ യേശുവിൻ്റെ ജീവിത പശ്ചാത്തലം നമ്മൾ തുടർന്ന് അവഗ്രഥിക്കാനായിട്ട് ശ്രമിക്കും. ഇന്നത്തെ പ്രഭാഷണം നമ്മളോട് നിർത്തുകയാണ്. നമുക്ക് പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, മനുഷ്യർക്ക് രക്ഷ നൽകാനുള്ള അവിടുത്തെ പദ്ധതി അങ്ങയുടെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് അവിടുന്ന് പൂർത്തിയാക്കി. സമയത്തിൻ്റെ പൂർണ്ണതയിൽ അവിടുന്ന് തൻ്റെ ഏകജാതനെ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിക്കാൻ തിരുവുള്ളമായി. അവിടുന്ന് കടന്നു വന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ, യഹൂദ ചരിത്രകാരന്മാരും റോമ ചരിത്രകാരന്മാരും വിശ്വാസികളും പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയായിരുന്നു. യേശു ഒരു ചരിത്ര പുരുഷനാണെന്നും ആരുടെയും ഭാവയുദിച്ചവരും കണ്ടുപിടുത്തമല്ല എന്നും ഉറച്ചു വിശ്വസിക്കാനുള്ള കൃപ, ഈ ചരിത്ര പുരുഷനായ യേശുവിനെ കണ്ടെത്താനും അവനിലൂടെ ലഭിക്കുന്ന രക്ഷ സ്വന്തമാക്കാനും ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.